إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وهمانا بطام ستة وشاسي قلة ستة وشاسي نقلة كميكان سحايق ما قلنا എട്ടുപത്ത് കാര്യങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ വിശദീകരിച്ചത്. ക്ഷമ ലഭിക്കുവാൻ, ക്ഷമ കിട്ടുവാൻ സഹായകമാകുന്ന ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ എടുത്തു പറഞ്ഞു. ആദ്യമായി ഉണ്ടാകേണ്ടത് ക്ഷമിക്കണമെന്നുള്ളൊരു താല്പര്യം, ക്ഷമിക്കണമെന്നുള്ളൊരു മനസ്സ്, അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. എങ്കിൽ അല്ലാഹു തആല അവന് ക്ഷമ നൽകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ ഇവിടെ പറഞ്ഞു. അതുപോലെ തന്നെ ദുനിയാവിന്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ദുനിയാവെന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങൾ നിറഞ്ഞതാണ്. പ്രത്യേകിച്ചും സത്യവിശ്വാസിക്ക് കാലം കഴിയും തോറും പരീക്ഷണങ്ങൾ വർദ്ധിക്കും എന്നുള്ള ചിന്ത സത്യവിശ്വാസിക്ക് ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ ഈ ജീവിതത്തിൽ പറഞ്ഞതാണ്. യഥാർത്ഥ ജീവിതം, സുഖിക്കാനുള്ള ജീവിതം എന്ന് പറയുന്നത് ഈ ദുനിയാവല്ല, പരലോകമാണെന്നുള്ള ചിന്ത നമുക്ക് ക്ഷമിക്കാൻ സഹായകമാകും. അതുപോലെ തന്നെ അൽ ഈമാനു ബി ഖലാഇല്ലാഹി വ ഖദരി, അള്ളാഹുവിന്റെ ഖലാഖദറിലുള്ള വിശ്വാസം, അള്ളാഹു വിധിച്ചത് മാത്രമേ നടക്കൂ, അള്ളാഹു വിധിച്ചത് നടക്കുക തന്നെ ചെയ്യുമെന്നുള്ള അചഞ്ചലമായ വിശ്വാസം നമുക്ക് ക്ഷമിക്കാൻ സഹായകമാകും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞത്, നമ്മൾ ക്ഷമിക്കുമ്പോ അള്ളാഹു തആല നമ്മൾ ഇഷ്ടപ്പെടുകയാണ്. വല്ലാഹു യുഹിബ്ബു സാബിരീൻ, അല്ലാഹു തആല ക്ഷമിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള വാചകം, വചനം നമ്മൾ ഓർത്തുകൊണ്ട് ഓർത്താൽ നമുക്ക് ക്ഷമിക്കാൻ സഹായം. അല്ലാഹു നമ്മളെ, ഞാൻ ക്ഷമിക്കുമ്പോ എനിക്ക് അല്ലാഹുവിന്റെ മഹബ്ബത്താണ് ലഭിക്കുന്നത് എന്നുള്ള ചിന്ത നമ്മൾക്ക് ക്ഷമിക്കാൻ സഹായകമാകും. അതുപോലെ തന്നെ എന്തു പ്രയാസമുണ്ടെങ്കിലും അല്ലാഹു തആല നൽകിയ വാഗ്ദാനമാണ്, ആ പ്രയാസത്തിനും ബുദ്ധിമുട്ടിനും ഒരു ഫറജ്, ഒരു പരിഹാരം, ഒരു പോംവഴി അല്ലാഹു തആല നൽകുമെന്നുള്ളത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് തന്നെ എന്തൊരു ബുദ്ധിമുട്ടുണ്ടായാലും എനിക്കിതിന് ഈ പ്രയാസത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്ത കാര്യം ഓർക്കുമ്പോ നമ്മൾക്ക് ക്ഷമിക്കാൻ സഹായകമാകും. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ മഗ്ഫിറ, എനിക്കെന്ത് പരീക്ഷണം ഉണ്ടായാലും അതിന്റെ പേരിൽ ഞാൻ ക്ഷമിച്ചാൽ ഞാൻ ചെയ്തിട്ടുള്ള തിന്മകളാണ് അല്ലാഹു തആല പൊറുത്തു തരുക എന്നുള്ള ബോധം നമ്മൾക്കുണ്ടായാൽ നമുക്ക് ക്ഷമിക്കാൻ സഹായകമാകും. അതും നമ്മൾ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥന, അള്ളാഹുവിനോടുള്ള ഇസ്തിആന, സഹായതേട്ടം ഈ വിഷയത്തിൽ ഉണ്ടാകണം. ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് അള്ളാഹുവിൽ നിന്നുള്ള തൗഫീഖാണ്, അതിന് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം, അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അതും നമ്മൾക്ക് ക്ഷമ കിട്ടാൻ കാരണമാകും. അതുപോലെ തന്നെ നമ്മൾക്ക് ബാധിച്ചിട്ടുള്ള മുസീബ, അതിനേക്കാൾ വലിയ മുസീബത്ത് ബാധിച്ച ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. അവരിലേക്ക് നോക്കിക്കൊണ്ട് നമ്മളുടെ ആ നമ്മൾക്ക് ബാധിച്ചിട്ടുള്ള ആ വിപത്തിന് നമ്മൾ ചെറുതായി കാണണം. മറ്റുള്ളവർക്ക് അതിനേക്കാൾ വലുത്, ഇതിനേക്കാൾ വലുത്, ബാധിച്ച എത്ര എത്ര ആളുകളാണ് ലോകത്തുള്ളത് എന്നുള്ള ചിന്ത നമ്മൾക്ക് ക്ഷമ കിട്ടാൻ കാരണമാകും. അതുപോലെ തന്നെ അല്ലാഹു തആല നമ്മളെ പരീക്ഷിക്കുമ്പോ, നമുക്ക് അല്ലാഹു തആല മുസീബത്ത് നൽകുമ്പോ, നമ്മൾ അല്ലാഹു തആല പല രൂപത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ നമ്മളെ നടത്തുമ്പോ നമ്മൾ മനസ്സിലാക്കണം, ഒന്നുകിൽ അല്ലാഹു തആല എന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്, അല്ലാഹു എനിക്ക് ഖൈർ ഉദ്ദേശിച്ചത് കൊണ്ടാണ് അല്ലാഹു എന്നെ പരീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത എല്ലാ തിന്മയും അല്ലാഹു തആല ഇവിടെ തന്നെ അവിടെ എനിക്ക് ശിക്ഷ നൽകിക്കൊണ്ട് അതിനുള്ള ഇഖാബ്, അള്ളാഹു എനിക്ക് ഇവിടെ തന്നെ നൽകിക്കൊണ്ട് എന്റെ തിന്മകൾ പരലോകത്തേക്ക് മാറ്റി വെക്കാതെ അള്ളാഹു എന്നെ ഇവിടെ ശുദ്ധീകരിക്കുകയാണെന്നുള്ള ചിന്ത നമ്മളെ ക്ഷമിക്കാൻ സഹായകമാകും എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അവസാനമായി നമ്മൾ പറഞ്ഞത് നമ്മൾക്ക് അള്ളാഹു തആല കണക്കാക്കിയിട്ടുള്ള എല്ലാ കാര്യവും സംഭവിക്കുക തന്നെ ചെയ്യും. നമ്മൾ അതിന് അതൃപ്തി കാണിച്ചതുകൊണ്ടോ അള്ളാഹുവിനോട് ഉറപ്പും ദേഷ്യവും വെച്ചതുകൊണ്ടോ ഒന്നും നമ്മൾക്ക് അതിനെ നീക്കം ചെയ്യാൻ സാധ്യമല്ല. മറിച്ച് നമ്മൾ അള്ളാഹു നൽകുന്ന പരീക്ഷണത്തിൽ അള്ളാഹുവിനോട് ഉറപ്പും ദേഷ്യവും വെച്ചാൽ നമ്മൾക്ക് ദുനിയാവും പരലോകവുമാണ് നഷ്ടപ്പെടുന്നത്. ഈ ദുനിയാവിലെ പരീക്ഷണങ്ങൾ സഹിക്കുന്നതിനപ്പുറത്ത് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ സഖത്ത്, അള്ളാഹുവിന്റെ കോപം അവനുണ്ടാവുകയാണ്. അപ്പൊ നമ്മൾ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനോട് ഉറപ്പ് കാണിച്ചിട്ട് ഒരു കാര്യമില്ല, അത് നടക്കുക തന്നെ ചെയ്യും. അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾ, അള്ളാഹുവിന്റെ കലായിലുള്ള കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. നമ്മൾ അള്ളാഹുവിനോട് അതിന്റെ പേരിൽ ഉറപ്പ് കാണിച്ചാൽ ആ പരീക്ഷണങ്ങൾ സഹിക്കുന്നതിനെ നമ്മൾക്ക് യാതൊരു പുണ്യവും പരലോകത്തുണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ കോപമാണ് അവനുണ്ടാവുക എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാകണം. അള്ളാഹു പരീക്ഷണം നൽകി അത് സഹിക്കുക. അതിന് നമ്മൾ അള്ളാഹുവിനോട് ഉറപ്പ് കാണിച്ചാൽ അതിന് ഈ ദുനിയാവിൽ അത് സഹിച്ചതിന് പുറമെ, അനുഭവിച്ചതിന് പുറമെ, നാളെ പരലോകത്ത് നമ്മൾക്ക് അതിന് കൂലിയും കിട്ടൂല. ഈ ചിന്ത നമുക്കുണ്ടായാൽ നമുക്ക് ക്ഷമിക്കാൻ, ക്ഷമ നമുക്ക് ലഭിക്കാൻ അത് സഹായകമാകും. ഇങ്ങനെ 10 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. 11-ാമത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ഷമിക്കാൻ സഹായകമാകുന്ന കാര്യം ക്ഷമക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള പ്രതിഫലങ്ങൾ, അതിന്റെ കൂലി. അതുപോലെ തന്നെ ക്ഷമ എന്ന് പറയുന്ന കാര്യത്തിന്, ഈ മനസ്സിന്റെ പ്രവർത്തനത്തിന് അല്ലാഹു നൽകിയിട്ടുള്ള മഹത്വം, അതിന്റെ പ്രത്യേകത, അതിന്റെ പ്രാധാന്യം നമ്മൾ അറിയുക എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ എത്ര മഹത്വമാണ്, എത്ര ശ്രേഷ്ഠതയാണ്, എത്ര പുണ്യമാണ് അല്ലാഹു തആല ക്ഷമിക്കുന്നവർക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ആ ചിന്ത, ഞാനിങ്ങനെ ക്ഷമിച്ചാൽ എനിക്ക് ഇന്നന്ന പുണ്യങ്ങൾ ലഭിക്കും, ഇന്ന ഇന്ന മഹത്വങ്ങൾ എനിക്ക് ലഭിക്കും എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ തീർച്ചയായും നമ്മൾക്ക് ക്ഷമിക്കാൻ അത് സഹായകമാകും. എത്ര ശ്രേഷ്ഠതകളാണ് ക്ഷമക്ക് വന്നിട്ടുള്ളത് വിശുദ്ധ ഖുർആനിലും ഹദീസിലും. അതുപോലെ തന്നെ അതിന്റെ പുണ്യത്തെക്കുറിച്ച്, ക്ഷമിക്കുന്നവർക്ക് ലഭിക്കുന്ന പുണ്യത്തെക്കുറിച്ച് എത്രയാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്, നമ്മൾ വിവിധ സന്ദർഭത്തിൽ അത് കേട്ടിട്ടുണ്ടാകും. സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു തആല പറഞ്ഞു, നിഅമ അജ്റുൽ ആമിലീൻ, അമൽ ചെയ്യുന്ന ആളുകളുടെ പ്രതിഫലം എത്ര നല്ല പ്രതിഫലമാണ്. അല്ലാഹുവിന് വേണ്ടി അമൽ ചെയ്യുന്ന ആളുകളുടെ പ്രതിഫലം എത്ര നല്ല പ്രതിഫലമാണ്. എന്നിട്ട് അമൽ ചെയ്യുന്ന, അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ വിശേഷണമായി അല്ലാഹു തആല പറഞ്ഞത് അല്ലദീന സബറു, അവർ ക്ഷമിക്കുന്നവരാണ്, അവർ സബർ കാണിക്കുന്നവരാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, മാത്രമല്ല അള്ളാഹുവിൽ മാത്രം ബലമേൽപ്പിക്കുന്നവരാണ് അവർ. തവക്കുൽ, അത് അള്ളാഹുവിന് മാത്രം നൽകുന്നവരാണ് അവർ. അങ്ങനെ രണ്ട് ഗുണങ്ങൾ അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇങ്ങനെയുള്ള ഈ രൂപത്തിൽ അമൽ ചെയ്യുന്ന ആളുകളുടെ പ്രതിഫലം എത്ര നല്ല പ്രതിഫലമാണ് എന്നുള്ളത് അല്ലാഹു തആല സൂറത്തുൽ അങ്കബൂത്തിലൂടെ പറയുകയാണ്. വലിയ പ്രതിഫലമാണ് അല്ലാഹു തആല ക്ഷമിക്കുന്ന ആളുകൾക്ക് നൽകിയിട്ടുള്ളത്. ഏതൊരു കർമ്മത്തിനും അതിന്റെ പ്രതിഫലം, അതിന്റെ പര്യവസാനം എന്തെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ആലോചിക്കുമ്പോൾ തീർച്ചയായും നമ്മൾക്ക് ആ വിഷയത്തിൽ ക്ഷമിക്കാൻ അത് സഹായകമാകും. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നത് ഇപ്രകാരമാണ്, മുലാഹദത്തു ഹുസ്നിൽ ആഖിബ, നല്ല പര്യവസാനത്തെ കുറിച്ച് ചിന്തിക്കുക, ശ്രദ്ധിക്കുക എന്നുള്ളത്, തുഈനു അലസ്സബർ, അത് ക്ഷമക്ക് സഹായകമാകുന്ന കാര്യമാണ്. അല്ലാഹു തആല ഒരു കാര്യം പഠിപ്പിച്ചു, അതിന് നല്ല പ്രതിഫലമാണ് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ളതെങ്കിൽ അത് നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്താൽ അത് കിട്ടാനുള്ളൊരു ആഗ്രഹം, ക്ഷമിച്ചിട്ടില്ലെങ്കിൽ, ക്ഷമയെടുത്ത് പറയുകയാണെങ്കിൽ, ക്ഷമയുടെ വിഷയമാണ് നമ്മൾ പറയുന്നത്, ആ ക്ഷമ കേട് കാണിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾക്ക് ആ വിഷയത്തിൽ ക്ഷമിക്കാൻ സാധിക്കും. അങ്ങനെ ക്ഷമക്ക് നൽകിയിട്ടുള്ള, ക്ഷമക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള എന്തൊക്കെ മഹത്വങ്ങളുണ്ടോ അത് ചിന്തിക്കുമ്പോൾ, ഞാൻ ഈ രൂപത്തിൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ എനിക്കിതൊക്കെ കിട്ടാനുണ്ട് എന്നുള്ള ചിന്ത നമ്മൾക്ക് ക്ഷമക്ക് സഹായകമാകുമെന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. ജാബിർ ഇബ്നു അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യബദ്ദു അഹ്ലുൽ ആഫിയതി യൗമൽ ഖിയാമ, ഖിയാമത്തു നാളിൽ ഇവിടെ സുഖം അനുഭവിച്ച് ജീവിച്ച ആളുകൾ, ഇവിടെ സുഖത്തിൽ ജീവിച്ച ആളുകൾ ആഗ്രഹിച്ചു പോകും. ഇവിടെ ദുനിയാവിൽ സുഖിച്ച് ജീവിച്ച ആളുകൾ നാളെ പരലോകത്തെത്തുമ്പോ ആഗ്രഹിച്ചു പോകും, ഇവിടെ പരീക്ഷണങ്ങളിൽ ജീവിച്ച, ബുദ്ധിമുട്ടിൽ ജീവിച്ച ആളുകൾക്ക് അവിടെ പ്രതിഫലം നൽകുന്നത് കാണുമ്പോ, അവർക്ക് അവിടെ കിട്ടുന്ന പ്രതിഫലങ്ങൾ അത് കാണുമ്പോ ഇവിടെ സുഖിച്ച് ജീവിച്ച ആളുകൾ ആഗ്രഹിച്ചു പോകും. എന്താ അവർ ആഗ്രഹിച്ചു പോവുക? ലൗ അന്ന ജുലൂദഹും കാനത് ഖുർലിദത് ഫി ദുനിയാ ബിൽ മഖാരിദ്. അവർ ആഗ്രഹിച്ചു പോകുന്ന കാര്യമാണ് ദുനിയാവിൽ ഞങ്ങളുടെ തൊലികൾ കത്രികകൾ കൊണ്ട് കത്രിക്കപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവർ ആഗ്രഹിച്ചു പോകുന്നതാണ്. ഇവിടെ അങ്ങനെയുള്ള പീഡനങ്ങളും പ്രയാസങ്ങളും സഹിച്ച ആളുകൾക്ക് അവിടെ വമ്പിച്ച പ്രതിഫലമാണ് അല്ലാഹു നൽകുക. ആ പ്രതിഫലം നൽകുന്ന കാര്യം, ആ പ്രതിഫലം നൽകുന്ന വേളയിൽ ഇത് കാണുകയാണ് സുഖം അനുഭവിച്ച ആളുകൾ. ദുനിയാവിൽ അടിച്ചു പൊളിച്ച് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിച്ച ആളുകൾ, നാളെ പരലോകത്ത് ഇവിടെ ബുദ്ധിമുട്ടി ജീവിച്ച ആളുകൾക്ക് ലഭിക്കുന്ന ബുദ്ധിമുട്ടി ജീവിച്ച അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ ക്ഷമിച്ച് സഹിച്ച് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് സബർ കാണിച്ച് ജീവിച്ച ആളുകൾക്ക് അവിടെ ലഭിക്കുന്ന പ്രതിഫലം അത് കാണുമ്പോ അവർ ആഗ്രഹിച്ചു പോകാണ്, ദുനിയാവിൽ ഞങ്ങളുടെ തൊലികൾ കത്രികകൾ കൊണ്ട് കത്രിക്കപ്പെട്ടിരുന്നുവെങ്കിൽ എന്നവർ ആഗ്രഹിച്ചു പോകും. കാരണം ഇവിടെ എത്ര പരീക്ഷണങ്ങൾ ഉണ്ടായോ, ആ രൂപത്തിൽ ശാരീരിക പീഡനങ്ങളും അതുപോലെയുള്ള മറ്റു പീഡനങ്ങളും ഇവിടെ അനുഭവിച്ചാൽ അതിന് നമ്മൾ ക്ഷമിച്ചാൽ നാളെ അവിടെ വമ്പിച്ച പ്രതിഫലമാണ് കിട്ടാൻ പോകുന്നത്. അവൻ ആഗ്രഹിച്ചു പോകുമെന്നാണ്. ദുനിയാവിൽ സുഖിച്ച് ജീവിച്ച ആളുകൾ അത് കാണുമ്പോൾ ആഗ്രഹിച്ചു പോകുമെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത്രയും പ്രതിഫലമാണ് പരീക്ഷണങ്ങളിൽ ക്ഷമിച്ച ആളുകൾക്ക് അവിടെ ഉണ്ടാവുക എന്നുള്ളത് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാം. സൂറത്തു ഹൂദിൽ അല്ലാഹു തആല പറഞ്ഞു, ഇല്ലല്ലദീന സബറു വഅമിലു സാലിഹാത്ത്, ക്ഷമിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്ത ആളുകൾ, ഉലൈക ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ, അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറ, അള്ളാഹുവിന്റെ പാപമോചനം അവർക്കുണ്ട്. അതുപോലെ തന്നെ വാജുറുൻ കബീർ, വലിയ പ്രതിഫലം അവർക്കുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇവിടെ സൽക്കർമ്മത്തിന്റെ കൂടെ അല്ലാഹു തആല എടുത്തു പറഞ്ഞത് അല്ലദീന സബറു, ഇല്ലല്ലദീന സബറു, ക്ഷമിച്ച ആളുകളാണ്, സബർ കാണിച്ച ആളുകളാണ്, അവർക്ക് വമ്പിച്ച പ്രതിഫലമാണ്, വലിയ പ്രതിഫലമാണ് അല്ലാഹു തആല അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ് സൂറത്തു ഹൂദിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സൂറത്തു സുമറിലെ 10-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്ന വചനം നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ടാകും, ഇന്നമാ യുവഫ സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. അല്ലാഹു തആല ക്ഷമിക്കുന്ന ആളുകൾക്ക് അവർക്ക് നൽകുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ അതിന് കണക്കില്ലാത്ത പ്രതിഫലമാണ് അല്ലാഹു തആല ക്ഷമിക്കുന്ന ആളുകൾക്ക് നൽകുക എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വമ്പിച്ച പ്രതിഫലമാണ് അല്ലാഹു തആല ക്ഷമിക്കുന്ന ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളത് അല്ലാഹു വ്യത്യസ്തമായ രൂപത്തിൽ അത് പറഞ്ഞതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെയും ആശയം പഠിപ്പിച്ചിട്ടുണ്ട്. വലിയ പ്രതിഫലമാണ് അവർക്ക് ക്ഷമിച്ചതുകൊണ്ട് ലഭിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു തആല സൂറത്ത് യൂസുഫിൽ പറഞ്ഞു, ഇന്നഹു മൻ യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് സൂക്ഷ്മത കാണിച്ചുകൊണ്ട് തഖ്വയിൽ ജീവിക്കുകയും ക്ഷമിക്കുകയും ചെയ്ത ആളുകൾ, ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, ഇത്തരത്തിൽ ഇഹ്സാൻ ചെയ്ത ആളുകളുടെ പ്രതിഫലം അല്ലാഹു നഷ്ടപ്പെടുത്തി കളയുകയില്ല. ക്ഷമിക്കുകയും തഖ്വയോടുകൂടി ജീവിക്കുകയും ചെയ്ത ആളുകളുടെ, അത്തരത്തിലുള്ള മുഹ്സിനുകളായിട്ടുള്ള ആളുകളുടെ പ്രതിഫലം അല്ലാഹു തആല നഷ്ടപ്പെടുത്തി കളയുകയില്ല. അവർക്ക് അല്ലാഹു തആല വമ്പിച്ച പ്രതിഫലം കൊടുക്കുമെന്നാണ് സൂറത്തു യൂസുഫിലൂടെയും അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅലം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഉദ്ധരിക്കുന്ന ഹദീസാണ്, വഅലം, നീ മനസ്സിലാക്കണം, അന്ന ഫി സബ്രി അലാ മാ തക്റഹു, നീ ഇഷ്ടപ്പെടാത്ത കാര്യത്തിൽ, നിനക്ക് വെറുപ്പുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന കാര്യത്തിൽ നീ ക്ഷമിക്കുക എന്നുള്ളത് അതിൽ ഖൈറൻ കസീറ, അതിലൊരുപാട് ഖൈറുണ്ട്. നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ, നമ്മുടെ മനസ്സിന് താല്പര്യമില്ലാത്ത, എന്നാൽ അല്ലാഹു തആല ക്ഷമിക്കാൻ പറഞ്ഞ വിഷയത്തിൽ ക്ഷമിക്കുക എന്നതിൽ ഖൈറൻ കസീറ, ഒരുപാട് ഖൈറുണ്ട് എന്ന് നീ മനസ്സിലാക്കണമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അപ്പോ ക്ഷമക്ക് ഒരുപാട് ഖൈറാച്ചുകൾ ഉണ്ട്, ഒരുപാട് നന്മകൾ ആ ക്ഷമയിലുണ്ട്. ക്ഷമ എന്ന് പറയുന്ന സ്വഭാവത്തിന്, ആ മനസ്സിന്റെ പ്രവർത്തനത്തിനുണ്ട് എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമിക്കുന്ന ആളുകൾക്ക് സ്വർഗമുണ്ടെന്ന് അള്ളാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് രോഗികളുടെ വിഷയത്തിൽ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന വിഷയത്തിൽ, നമ്മൾ രോഗികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം ഇവിടെ വിശാലമായി സംസാരിച്ചതാണ്. അപസ്മാര രോഗിയായ ഒരു പെണ്ണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത് എന്താ, ഇൻ ശിഇതി സബർതി വലകിൽ ജന്ന, നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ടെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിനോട് പറഞ്ഞത്. ക്ഷമക്ക്, ആ രോഗത്തിന് അല്ലെങ്കിൽ രോഗമുണ്ടാകുമ്പോ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമിച്ചാൽ അവർക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്, കണ്ണിന്റെ കാഴ്ച അല്ലാഹു തആല നഷ്ടപ്പെടുത്തി, അല്ലാഹു തആല ഒരു പരീക്ഷണം എന്ന നിലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിൽ കാണാം. അല്ലാഹു തആല ഖുദ്സിയായ ഹദീസിൽ പറയുന്ന കാര്യമാണ്. അല്ലാഹു തആല പറഞ്ഞു, എന്റെ അടിമയുടെ കണ്ണ്, രണ്ട് കണ്ണുകൾ ഞാൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട്, അതിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവരെ പരീക്ഷിച്ചാൽ, അങ്ങനെ ആ പരീക്ഷണത്തിൽ അവൻ ക്ഷമിക്കുകയും ചെയ്തു. അല്ലാഹു തആല അവൻ അന്ധനാക്കി, അവനെ കണ്ണിന്റെ കാഴ്ച അല്ലാഹു തആല നഷ്ടപ്പെടുത്തി. പക്ഷെ അവൻ അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമിച്ചാൽ അവന് ഞാൻ സ്വർഗം പകരം നൽകുമെന്ന് അല്ലാഹു തആല ഖുദ്സിയായ ഹദീസിലൂടെ പറയുന്നുണ്ട്. ഇങ്ങനെ ക്ഷമിക്കുന്നവർക്കുള്ള പ്രതിഫലം സ്വർഗമാണ് എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു തആലയും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എത്ര എത്ര പ്രതിഫലങ്ങളാണ്, വമ്പിച്ച പ്രതിഫലങ്ങളാണ് അല്ലാഹു തആല ക്ഷമ എന്ന് പറയുന്ന കർമ്മത്തിന്, മനസ്സിന്റെ കർമ്മമാണത്, മനസ്സിന്റെ ഒരു അമലാണ് സബ്ർ എന്നുള്ളത് അതിന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനും ഹദീസും പരിശോധിച്ചാൽ ഒരുപാട് ഫളായിലുകൾ, മഹത്വങ്ങൾ, അതിന്റെ പ്രാധാന്യം നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് മഹത്വങ്ങൾ കാണാൻ സാധിക്കും, കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്രകാരം അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു സ്ബിറു വസാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹു തആല സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് ക്ഷമിക്കാൻ ഉപദേശിച്ചു, ക്ഷമിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അല്ലാഹു തആല അവസാനം പറഞ്ഞത്, ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിജയമുണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വിജയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? യഥാർത്ഥ വിജയം എന്ന് പറഞ്ഞാൽ അത് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ആ വിജയമാണ്. ക്ഷമിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള വിജയം അല്ലാഹു തആല വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അത് അതിന്റെ മഹത്വമാണ്. ഈ മഹത്വങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണം. ഞാൻ ക്ഷമിച്ചാൽ എനിക്ക് വിജയമാണുള്ളത്. വിജയം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിജയം, അത് നരകത്തിൽ നിന്നുള്ള രക്ഷയും സ്വർഗപ്രവേശനവുമാണ്. അതാണ് എനിക്ക് ലഭിക്കാമെന്നുള്ളത് ചിന്ത എന്തു പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. അതുപോലെ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള സൂറ, സൂറത്തുൽ ആസർ, വൽ ആസർ ഇന്നൽ ഇൻസാന ലഫി ഖുസർ. അല്ലാഹു തആല പറഞ്ഞു, കാലത്തെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണ്. എന്നിട്ട് അല്ലാഹു തആല നാല് സ്വഭാവ ഗുണങ്ങൾ എടുത്തു പറഞ്ഞു, ആ സ്വഭാവ ഗുണങ്ങളിൽ ഉള്ളവരൊഴികെ ബാക്കിയുള്ള മനുഷ്യന്മാരൊക്കെ നഷ്ടത്തിലാണെന്ന് പറഞ്ഞു. അതിലൊന്ന് അല്ലാഹു തആല പറഞ്ഞത് ഏതാണ്? വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബർ. ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവരാണ്. ക്ഷമ എന്നുള്ളത് അതിനൊരു ഗുണമായിക്കൊണ്ട് അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള കാര്യമാണ്. അപ്പോ മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണ്, മനുഷ്യർ നഷ്ടത്തിലാണെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ട് അതിൽ നിന്ന് മാറ്റി നിർത്തിയത് നാല് ഗുണമുള്ള, നാല് സ്വഭാവ ഗുണമുള്ള ആളുകളെ കുറിച്ചാണ്. ആ നാല് സ്വഭാവത്തിൽ ഒന്നെന്താണ്? സബറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്ഷമ അത്യാവശ്യമാണ്. ആ ഖുസ്രാൻ, ആ നഷ്ടത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടണമെങ്കിൽ അവന് സബർ എന്ന് പറയുന്ന ഗുണം ഉണ്ടായിരിക്കൽ നിർബന്ധമാണ്. അതൊക്കെ അതിന്റെ മഹത്വമാണ്. അതുപോലെ തന്നെ അല്ലാഹു തആല സൂറത്തുർ റഅദിൽ പറഞ്ഞു, മലായിക്കത്തുകളുടെ സമാധാനം, സമാധാനത്തിന്റെ വാക്ക് ക്ഷമിച്ച ആളുകൾക്കുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ. സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. നാളെ മലക്കുകൾ പറയുന്ന കാര്യം, സലാമുൻ അലൈക്കും ബിമാ സബർതും, നിങ്ങൾ ക്ഷമിച്ച കാരണത്താൽ നിങ്ങൾക്ക് സമാധാനമുണ്ട്, നിങ്ങളുടെ മേൽ സമാധാനമുണ്ട് എന്നുള്ളത് മലായിക്കത്തുകൾ പ്രാർത്ഥിക്കുമെന്നുള്ളത് സൂറത്തുർ റഅദിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആലു ഇമ്രാൻ സൂറത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വൈൻ തസ്ബിറു വതത്തഖു, നിങ്ങൾ ക്ഷമിക്കുകയും അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്താൽ, ലാ യദുറുക്കും കൈദുഉം ശൈഅ, ലാ യദുറുക്കും കൈദുഉം ശൈഅ, ശത്രുക്കളുടെ തന്ത്രങ്ങൾ അല്ലെങ്കിൽ അവരുടെ കുതന്ത്രങ്ങൾ നിങ്ങൾ ഒരു നിലക്കും ഉപദ്രവിക്കുകയില്ല. നിങ്ങൾ ക്ഷമിക്കുകയും നിങ്ങൾ സൂക്ഷ്മത കാണിക്കുകയും ചെയ്താൽ ലാ യദുറുക്കും കൈദുഹും ശൈആ, ശത്രുക്കളുടെ തന്ത്രങ്ങൾ കുതന്ത്രങ്ങൾ നിങ്ങൾ ഒരു നിലക്ക് ഉപദ്രവിക്കുകയില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞതാ. അവിടെ രണ്ട് ഗുണങ്ങളാ പറഞ്ഞത്, ഒന്ന് തഖ്വ, അതുപോലത്തെ സബർ. അങ്ങനെയുണ്ടെങ്കിൽ ശത്രുക്കളുടെ തന്ത്രങ്ങൾ ശത്രുക്കളുടെ കുതന്ത്രങ്ങൾ നിങ്ങളെ ബാധിക്കുകയില്ല എന്ന് അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് പറഞ്ഞത് സബറാണ്, ക്ഷമയാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറയുന്നു, നോക്കൂ, ക്ഷമയുടെ മഹത്വം ഇതിലുണ്ട്. വബശ്ശിരിസ് സാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക. അല്ലദീന ഇദാ അസാബത്ഹും മുസീബ, അവർക്ക് പ്രയാസമുണ്ടായാൽ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നവരാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഉലൈക അലൈഹിം സലവാതും മിർ റബ്ബിഹിം, അവരുടെ മേൽ അവരുടെ റബ്ബിൽ നിന്നുള്ള സലവാത്തുണ്ട്, സലാത്തുണ്ട്. എന്താ സലാത്തുള്ളാ? അല്ലാഹുവിന്റെ സലാത്ത് എന്ന് പറഞ്ഞാൽ മഹാനായ താബിഈ അബുൽ ആലിയ റഹിമഹുള്ള പറഞ്ഞതുപോലെ സനാഉല്ലാഹി ഇൻദൽ മലായിക, മലായിക്കത്തുകളുടെ അടുത്ത് വെച്ച് അല്ലാഹു തആല അവരെ പുകഴ്ത്തും. ഇത്തരത്തിൽ ക്ഷമിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലാഹു തആല അവരെ കുറിച്ച് മലക്കുകളുടെ സന്നിധിയിൽ വെച്ച് അല്ലാഹുവിന്റെ പുകഴ്ത്തൽ അവർക്കുണ്ടാകുമെന്നാണ്. സലാത്തുള്ള എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പുകഴ്ത്തലാണ്. മാത്രമല്ല വറഹ്മ, അല്ലാഹുവിൽ നിന്നുള്ള റഹ്മത്തും അവർക്കുണ്ട്. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് ഹിദായത്തിലായവർ, അവർക്കാണ് ഹിദായത്ത് ലഭിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു തആല പറഞ്ഞു. ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു തആല ഇത് പറഞ്ഞിട്ടുള്ളത്. സലാത്തുള്ള അല്ലാഹുവിന്റെ പ്രശംസ, മലക്കുകളുടെ അടുത്ത് അല്ലാഹുവിന്റെ പ്രശംസ അവർക്കുണ്ട്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ കാരുണ്യം അവർക്കുണ്ട്. അതുപോലെ തന്നെ അല്ലാഹുവിൽ നിന്നുള്ള ഹിദായത്ത് ലഭിച്ച ആളുകളാണ് എന്ന് അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു. അതും ക്ഷമയുടെ മഹത്വമാണ്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് പ്രകാരമാണ്, വസ്സലാത്തു നൂറുൻ, റസൂലുള്ള പറഞ്ഞ നമസ്കാരം പ്രകാശമാണ്. വസ്സദഖത്തു ബുർഹാനുൻ, സദഖ ബുർഹാനാണ്, പ്രമാണമാണ്, അവന്റെ ഈമാനിനുള്ള അവന്റെ സത്യസന്ധതക്കുള്ള തെളിവാണ് സദഖ എന്ന് പറഞ്ഞാൽ. ഒരാൾ സദഖ കൊടുത്താൽ അവന് ഈമാനുണ്ട് എന്നതിനുള്ള പ്രത്യക്ഷത്തിലുള്ള തെളിവാണ് യഥാർത്ഥത്തിൽ അവൻ സദഖ കൊടുക്കുക എന്നുള്ളത്. സദഖ ബുർഹാനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വസ്സബ്റു ളിയാഉൻ, ക്ഷമ അത് വെളിച്ചമാണ്, ക്ഷമ വെളിച്ചമാണെന്ന് പറഞ്ഞു പണ്ഡിതന്മാർ. ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത് ക്ഷമ വെളിച്ചമാണെന്ന് പറഞ്ഞാൽ ആ ക്ഷമയിലൂടെ അവന് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ആ വെളിച്ചം അവനെ സഹായിക്കും. തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ ആ വെളിച്ചം അവനെ സഹായിക്കും. അല്ലാഹു തആലയുടെ ഖളാ ഖദറിൽ തൃപ്തിപ്പെടാനും അല്ലാഹുവിനോട് വെറുപ്പ് പ്രകടിപ്പിക്കാതിരിക്കാനും ആ ക്ഷമ എന്നുള്ള വെളിച്ചം അവനെ സഹായിക്കും എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഇതും അതിന്റെ മഹത്വമാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ക്ഷമയെക്കുറിച്ച് ക്ഷമ വെളിച്ചമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് നോക്കൂ. മാ ഉഅതിയ അഹദുൻ അതാഅൻ ഖൈറൻ വഔസഅ മിന അസ്സബ്ർ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും നല്ല ഏറ്റവും വിശാലമായ സമ്മാനം എന്ന് പറഞ്ഞാൽ അത് ക്ഷമയാണ്. ക്ഷമയേക്കാൾ വലിയ വിശാലമായിട്ടുള്ള ഖൈറായിട്ടുള്ള ഒരു സമ്മാനം അതാ അള്ളാഹുവിൽ നിന്നൊരാൾക്കും ലഭിച്ചിട്ടില്ല എന്നാണ്. അള്ളാഹു തആല അടിമകൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമായി കൊണ്ടാണ് സബർ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതൊരു സമ്മാനമാണ്, അതാ ആണ്, അള്ളാഹു നൽകുന്ന അള്ളാഹുവിൽ നിന്നുള്ള തൗഫീഖാണ്. അള്ളാഹു തആല ആ സമ്മാനം നൽകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله وحده والصلاة والسلام على من لا نبي بعده. ചമക്കുള്ള മഹത്വങ്ങളും അതിന്റെ പ്രാധാന്യവും അതിന് അല്ലാഹു തആല നൽകുന്ന പ്രതിഫലവും അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമ്മൾക്ക് ക്ഷമിക്കാൻ അത് സഹായകമാകുമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് മഹത്വങ്ങളുണ്ട് സബറിന്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. മറ്റൊന്ന് ഇപ്രകാരമാണ്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവര് പറയണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവര് പറയണം, മാ മിൻ മുസ്ലിമിൻ തുസീബുഹു മുസീബത്തുൻ, ഒരു മുസ്ലിമിന് ഒരു വിപത്ത് ബാധിക്കുകയാണ്, ഒരു പരീക്ഷണം ഉണ്ടാവുകയാണ്. ഫയഖൂലു മാ അമറല്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹു തആല അവനോട് കൽപ്പിച്ച കാര്യം അവൻ ചൊല്ലുകയും ചെയ്തു. പരീക്ഷണം ഉണ്ടാകുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇസ്തിർജാഉ, അതവൻ പറഞ്ഞു. മാത്രമല്ല അവൻ പറഞ്ഞു, അല്ലാഹുമ്മ ജുർനി ഫീ മുസീബത്തി, അല്ലാഹുവെ എനിക്ക് ഈ മുസീബത്തിൽ നീ പ്രതിഫലം നൽകണമേ. വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹ, എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ഈ നഷ്ടത്തെക്കാൾ നല്ലൊരു കാര്യം എനിക്ക് അതിന് പകരമായി നൽകണമേ എന്ന് ഒരുത്തൻ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? ഇന്നലില്ലാഹി വഇന്ന ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ ജുർനി ഫീ മുസീബത്തി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹ എന്നൊരുത്തൻ പ്രാർത്ഥിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇപ്രകാരം ഞാൻ കേട്ടു എന്നാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നത്, ഇല്ല അഖ്ലഫല്ലാഹു ലഹു ഖൈറൻ മിൻഹ, ഇങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഒരു മുസീബത്ത് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല അവന് അതിനേക്കാൾ ഖൈറായിട്ടുള്ളത് പകരമായി നൽകാതിരിക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്, പകരമായി നൽകും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അത് പറഞ്ഞു. എന്നിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, അവരുടെ ഭർത്താവ് അബൂസലമ മരിച്ചപ്പോ അവരിങ്ങനെ മനസ്സിൽ പറഞ്ഞു, അയ്യുൽ മുഅ്മിനീന ഖൈറു മിൻ അബി സലമ, അവരത് പ്രാർത്ഥിച്ചു, എനിക്കിതിനേക്കാൾ ഖൈറായിട്ടുള്ള, എനിക്ക് നഷ്ടമായിട്ടുള്ളത് എന്റെ ഭർത്താവാണ്, ഫഅഖ്ലിഫ് ലി ഖൈറൻ മിൻഹ, അതിനേക്കാൾ ഖൈറായിട്ടുള്ളത് എനിക്ക് നൽകണം എന്നുള്ളത് ആ പ്രാർത്ഥനയിലുണ്ടല്ലോ. തന്റെ ഭർത്താവ് മരിച്ചാൽ അതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത് കിട്ടണം എന്ന് പറയുമ്പോ ഇവര് മനസ്സിൽ പറഞ്ഞു, അയ്യുൽ മുസ്ലിമീന ഖൈറു മിൻ അബി സലമ, അബൂ സലമ എന്റെ ഭർത്താവ്, അദ്ദേഹത്തെക്കാൾ നല്ല മുസ്ലിം ഏതാണ്, ആരാണുള്ളത്? നമ്മളിതിൽ വേറൊരു കാര്യം മനസ്സിലാക്കണം, ഒരു ഭാര്യയ്ക്ക് തന്റെ ഭർത്താവിനെ കുറിച്ചുള്ള മതിപ്പാണ് ഈ ഹദീസിലുള്ളത്, എത്ര വലിയ മതിപ്പാണത്. അവരത് മനസ്സിൽ പറഞ്ഞു, എന്നിട്ട് അവര് പറയാൻ, പിന്നീട് എന്താ സംഭവിച്ചത്? അള്ളാഹു തആല ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തന്നെ പറയാൻ, ഫഅഖ്ലഫല്ലാഹു ലീ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് അദ്ദേഹം അവരെ വിവാഹം ചെയ്തത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അബൂ സലമയേക്കാൾ ഉത്തമനായ ഒരാൾക്ക് എനിക്ക് പകരമായി നൽകി, ആ അള്ളാഹുവിന്റെ പ്രാർത്ഥന അവിടെ ഫലിക്കുകയാണ്. അബൂ സലമയേക്കാൾ ഉത്തമനായ, ലോകത്തിലെ ഏറ്റവും വലിയ അഫ്ളായിട്ടുള്ള മനുഷ്യനെ അവർക്ക് പകരം കൊടുത്തു. അപ്പോ ഇത് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പരീക്ഷണത്തിൽ ക്ഷമിക്കുകയും ഈ രൂപത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്താൽ അള്ളാഹു തആല അതിന് പകരമായിട്ടുള്ളത്, അതിനേക്കാൾ ഖൈറായിട്ടുള്ളത് പകരം നൽകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, ഖുദ്സിയായ ഹദീസിൽ ഇപ്രകാരം കാണാം. അല്ലാഹു പറഞ്ഞു, ഇദ്ദത്തലൈതു അബ്ദി അൽ മുഅ്മിൻ, ഇദ്ദത്തലൈതു അബ്ദി അൽ മുഅ്മിൻ, ഞാൻ എന്റെ സത്യവിശ്വാസിയായ അടിമയെ പരീക്ഷിച്ചാൽ, ഫലം യസ്കുനി ഇലാ ഉവാദിഹി, അവൻ ആ പരീക്ഷണത്തിൽ എന്നെ കുറിച്ച്, അവനെ കാണാൻ വരുന്ന രോഗിയാണെങ്കിൽ അവനെ സന്ദർശിക്കാൻ വരുന്ന ആളുകളോട് എന്നെ കുറിച്ച് പരാതി പറഞ്ഞിട്ടില്ല, എന്നെ കുറിച്ച് അവനൊരു പരാതിയില്ല, അവനെ ഞാൻ പരീക്ഷിച്ചു പക്ഷെ എന്നെ കുറിച്ച് ഒരു പരാതിയും അവനില്ല. ഫലം യസ്കുനി ഇലാ ഉവാദിഹി, ഉവാദ് എന്ന് പറഞ്ഞാൽ അവൻ രോഗിയായി കിടക്കുമ്പോ അവനെ സന്ദർശിക്കാൻ വന്ന സന്ദർശകരോട് അവനൊരു പരാതിയും പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ വിധിയിൽ ക്ഷമിക്കുകയും സഹിക്കുകയും അതിൽ തൃപ്തനാവുകയുമാണ് അവൻ ചെയ്തിട്ടുള്ളത്. അല്ലാഹ് പറയാൻ, അങ്ങനെയാണ് എങ്കിൽ അതുലഖ്തുഹു മിൻ ഇസാരി, ഞാൻ ആ രോഗത്തിൽ നിന്ന്, എന്റെ ആ കെട്ടിൽ നിന്ന്, ആ രോഗത്തിൽ നിന്ന് ഞാൻ അവനെ അഴിച്ചുവിടും, ആ രോഗം ഞാൻ അവന് മാറ്റിക്കൊടുക്കും. സുമ്മാ അബ്ജൽതുഹു ലഹ്മൻ ഖൈറൻ മിൻ ലഹ്മി, അവനുണ്ടായിരിക്കും, അവനുള്ള, ഇപ്പോഴുള്ള അവന്റെ മാംസത്തെക്കാൾ നല്ലൊരു മാംസം, അവന്റെ ശരീരത്തിലെ മാംസം ഞാൻ, അവൻ നല്ല ഖൈറായിട്ടുള്ള മാംസം അവന് പകരമായി നൽകും, അവന്റെ ശരീരത്തിന് വീണ്ടും ആരോഗ്യം നൽകും. വദമൻ ഖൈറൻ മിൻ ദമിഹി, അവന്റെ രക്തത്തെക്കാൾ, ഇപ്പോഴുള്ള രക്തത്തെക്കാൾ ഖൈറായിട്ടുള്ള രക്തം അവന് ഞാൻ പകരം നൽകും. സുമ്മ യസ്തഅനിഫുൽ അമൽ, മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അല്ലാഹു തആല ഖുദ്സിയായ ഹദീസിൽ പറയാൻ, പിന്നീട് അവൻ ക്ഷമിച്ച കാരണത്താൽ അവൻ, സുമ്മ യസ്തഅനിഫുൽ അമല, അവനൊരു പുതിയ ജീവിതം തുടങ്ങാൻ, ഒരു പുതിയ ജീവിതം അവൻ തുടങ്ങാൻ, അവന്റെ രോഗം, ഈ ഹദീസിന്റെ ശറഹിൽ ഉലമാക്കൾ പറഞ്ഞു, മറ്റു ഹദീസുകൾ ചേർത്തി വെച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഒരു രോഗത്തോടുകൂടി, അവനെ ബാധിച്ചിട്ടുള്ള രോഗത്തോടുകൂടി അവന്റെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുത്തു. ഏതുപോലെ ഇപ്പൊ ജനിക്കുന്ന ഒരു കുട്ടിയെ പോലെ, പാപമില്ലാത്ത, ഒരു തെറ്റും ചെയ്യാത്ത കുട്ടിയെ പോലെയായിരിക്കും അവൻ പിന്നീട് അവന്റെ രോഗത്തിൽ നിന്ന് മുക്തനായിക്കൊണ്ട് അവൻ പുതിയൊരു ജീവിതത്തിലേക്ക് അവൻ പ്രവേശിക്കണം. അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ അവന്റെ ആ രോഗം കൊണ്ട് അല്ലാഹു തആല പുറത്തു കൊടുത്തു. അങ്ങനെ അവനൊരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന അവസ്ഥ വരെ ഉണ്ടാകും എന്ന് അല്ലാഹു തആല ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞു. പക്ഷെ എന്താണ് അതിൽ വേണ്ടത്? അവൻ അല്ലാഹു തആല പരീക്ഷിച്ചപ്പോ അവൻ ആരോടും പരാതി പറഞ്ഞിട്ടില്ല. അവനെ പല നിലക്ക് അല്ലാഹു തആല പരീക്ഷിച്ചപ്പോഴും അവൻ ഒരാളോടും പരാതി പറഞ്ഞിട്ടില്ല. അവന്റെ രോഗത്തെ കുറിച്ച് അവൻ പരാതി രൂപത്തിൽ പറഞ്ഞിട്ടില്ല. പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അവൻ അവന്റെ രോഗത്തെ കുറിച്ച്, നമ്മൾ മുമ്പ് വിശദീകരിച്ച കാര്യമാണ്, അവൻ അവന്റെ രോഗത്തെ കുറിച്ച് രോഗി രോഗസന്ദർശനത്തിൽ വരുന്ന ആളിനോട് പറയാൻ പറ്റോ പറ്റൂല. ആ ശിഖായ അത് ശിക്കായത്തിന്റെ പരിധിയിലേക്ക്, അതൊരു പരാതിയുടെ ആവലാതിയുടെ തരത്തിലേക്ക് പോകുമോ എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു, ഇദാ ഹമിദൽ മരീദുല്ലാഹ, ഒരു രോഗിയെ സന്ദർശിക്കാൻ വരുമ്പോ ആ രോഗി അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്, ഫുമ്മ അഖ്ബറ ബിഇല്ലതിഹി, എന്നിട്ട് അവൻ അവന്റെ രോഗത്തെ കുറിച്ച് ആളുകളോട് പറഞ്ഞു. ആദ്യം അള്ളാഹുവിനെ സ്തുതിക്കണം, അൽഹംദുലില്ലാ, ബുദ്ധിമുട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, അള്ളാഹുവിന്റെ പരീക്ഷണമാണ്, ഞാൻ അതിൽ തൃപ്തനാണ് എന്ന് ആദ്യം പറയണം. എന്നിട്ട് പിന്നെ അവൻ എന്ത് ചെയ്യാണ്, അവന്റെ രോഗത്തിന്റെ അവസ്ഥ ആ രോഗികൾ ചോദിക്കുമ്പോ പറഞ്ഞു കൊടുത്താൽ, ലം യകുൻ ശക്വ മിൻഹു, അതൊരു പരാതിയുടെ കൂട്ടത്തിൽ പെടുകയില്ല. ചില രോഗികൾ അവരെ സന്ദർശിക്കാൻ വരുമ്പോ അവർക്കുണ്ടായ പ്രയാസങ്ങളൊക്കെ അങ്ങനെ പാടി പറയും, വല്ലാത്ത ബുദ്ധിമുട്ട്, അള്ളാഹു അവരെ ശിക്ഷിച്ചതുപോലെ, അല്ലെങ്കിൽ ആ നിലക്ക് അള്ളാഹുവിന്റെ ഖദറിൽ അവർക്കൊരു ക്ഷമയും കിട്ടുന്നില്ല. ഒരാളെ പറയാൻ കിട്ടിയപ്പോ അത് എടുത്തു പറയണം, അങ്ങനെയല്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു, ആദ്യം അള്ളാഹുവിനെ സ്തുതിക്കുക, എനിക്ക് പരാതിയില്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തണം, എന്നിട്ട് രോഗത്തിന്റെ അവസ്ഥ അവന് പറയാം. അതുപോലെ തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ച് ഡോക്ടറോട് പറയാം, ഇവിടെ ഇന്ന സ്ഥലത്ത് വേദന ഉണ്ട്, ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, ഇന്നലെ വേദന ഉണ്ടായിരുന്നു, ഉറക്കം മിസ്സായി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. അത് വന്ന ആളുകളോടും പറയാം. പക്ഷേ അത് പറയുമ്പോൾ അള്ളാഹുവിനോടുള്ള വെറുപ്പ്, അള്ളാഹു ഇതെനിക്ക് നൽകിയല്ലോ എന്നുള്ള ആ ഒരു ദേഷ്യം ആ സംസാരത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ തന്നെ പറയുന്നു, വൈൻ അഖ്ബറ ബിഹ തബറുമൻ വതസഖുത കാന ശക്വ മിൻഹു, ഇനി അവൻ അത് അള്ളാഹുവിനോടുള്ള വെറുപ്പ് കൊണ്ടും ദേഷ്യം കൊണ്ടും ആണത് പറയുന്നതെങ്കിലോ അതൊരു പരാതിയാണ്. ആളുകളൊന്ന് ചോദിക്കും, അവൻ അങ്ങനെ അള്ളാഹു ഇത് പരീക്ഷിച്ചല്ലോ എന്നുള്ള വെറുപ്പ് കൊണ്ടാണ്, ദേഷ്യം കൊണ്ടാണ് അവൻ അത് എടുത്തു പറയുന്നത്. ആ വെറുപ്പ് അവൻ സംസാരത്തിൽ പ്രകടമാക്കുന്നുണ്ടെങ്കിൽ അതിന് ശിഖായത്ത് എന്ന് പറയും. ശിഖായത്താണത്, അത് പറ്റൂല, അവന് ക്ഷമ കിട്ടി എന്ന് പറയാൻ പറ്റൂല. അതാണ് ഹദീസിൽ നേരത്തെ പറഞ്ഞത്, അവൻ അള്ളാഹു പരീക്ഷിച്ചപ്പോ അവൻ ആരോടും പരാതി പറഞ്ഞില്ല. രോഗിയായി കിടന്നപ്പോ അവൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെ 18 വർഷം അള്ളാഹു തആല അദ്ദേഹത്തെ രോഗം കൊണ്ട് പരീക്ഷിച്ചു, 18 വർഷം. പക്ഷെ അദ്ദേഹത്തിനൊരു പരാതിയും ഉണ്ടായില്ല. ഇല്ല, ഇന്ന വജദനാഹു സാബിറ, അല്ലാഹു തആല അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം ക്ഷമിക്കുന്നവനായി ഞാൻ കണ്ടെത്തി എന്നാണ്. അദ്ദേഹത്തെ 18 വർഷം രോഗിയായി കടന്നിട്ടും അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകുന്ന ഷഹാദ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇന്ന വജദനാഹു സാബിറ, അദ്ദേഹം ക്ഷമിക്കുന്നവനായിട്ടാണ് ഞാൻ അവനെ കണ്ടത് എന്നാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ രൂപത്തിൽ ആരോടും പരാതിയില്ലാതെ അല്ലാഹുവിന്റെ റിള, അള്ളാഹുവിനോടുള്ള റിള, തൃപ്തി അതവൻ സംസാരത്തിലും അവന്റെ ബാക്കിയുള്ള പ്രവർത്തനത്തിലും പ്രകടിപ്പിക്കും. അങ്ങനെ ഒരു അടിമയ്ക്ക് അല്ലാഹു തആല എന്താ നൽകുക? ഈ പറഞ്ഞ രൂപത്തിൽ അവന്റെ അവന്റെ മാംസവും അവന്റെ രക്തവും അല്ലാഹു തആല നന്നാക്കി കൊടുക്കും. മാത്രമല്ല അവന്റെ പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുത്ത് ഇപ്പൊ ജനിക്കുന്ന കുട്ടിയെ പോലെ പാപമുക്തനായിക്കൊണ്ടാണ് അവൻ പുതിയ അമലിലേക്ക് പ്രവേശിക്കുക എന്ന് അല്ലാഹു തആല ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകൾ, മഹത്വങ്ങൾ സബ്ര എന്ന് പറയുന്ന ഈ കർമ്മത്തിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ ചിന്തിക്കും, ഇനിയും ഒരുപാടുണ്ട്. വിശുദ്ധ ഖുർആനും ഹദീസും പരിശോധിച്ചാൽ ഒരുപാട് കാണാം. എത്ര സന്ദർഭത്തിലാണ് അല്ലാഹു തആല അത് പറഞ്ഞിട്ടുള്ളത്? വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. ഈ മഹത്വങ്ങളെ കുറിച്ച് ചിന്തിക്കണം. ഈ ചിന്ത, ഒരു കാര്യത്തിന്റെ ഫദ്ൽ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ആ പ്രവർത്തനത്തിൽ ഉറച്ചു നിൽക്കാനും, അത് ഉറച്ചു നിൽക്കാൻ, ആ പ്രവർത്തനം കൂടുതൽ ആവേശത്തോടും ഉന്മേഷത്തോടും ചെയ്യാൻ അതിന്റെ ഫദ്ൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പൊ നിസ്കാരത്തിന് ഒരുപാട് ഫദലുകളുണ്ട്, നമ്മൾ നമസ്കരിക്കുന്നവരാണ്. അതിന്റെ ഫദൽ മനസ്സിലാക്കി ചെയ്യുമ്പോൾ അതിനൊരു ആസ്വാദനവും അതിനൊരു താല്പര്യവും ഉണ്ടാകും. അതുപോലെ ഈ ക്ഷമക്കുള്ള മഹത്വവും പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കണം. മഹാന്മാരായ സലഫുകളും ഇതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ക്ഷമയെക്കുറിച്ച്. അലി റളിയല്ലാഹു അൻഹു പറയുന്നത് പ്രകാരമാണ്, അസ്സബ്റു മിനൽ ഈമാനി ബിമൻസിലത്തിർ റാസി മിനൽ ജസദ്. ക്ഷമ എന്ന് പറഞ്ഞാൽ ഏതുപോലെയാണ്, ശരീരത്തിൽ തലയ്ക്ക് എത്ര പ്രാധാന്യമുണ്ടോ, ശരീരത്തിൽ തലയുടെ സ്ഥാനം എന്താണോ, അതുപോലെയാണ് ഈമാനിൽ ക്ഷമക്കുള്ള സ്ഥാനം. ഈമാനും ക്ഷമയും തമ്മിലുള്ള ബന്ധം പറയാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തലക്ക് എത്ര പ്രാധാന്യമുണ്ട്, അതിന്റെ സ്ഥാനത്താണ് ഈമാനിൽ ക്ഷമക്കുള്ളത് എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ, മഹാനായ താബിഈ, അദ്ദേഹം പറഞ്ഞു, അസ്സബ്റു കൻസും മിൻ കുനൂസിൽ ഖൈർ, ക്ഷമ എന്ന് പറഞ്ഞാൽ ഖൈറിന്റെ, നന്മയുടെ നിധി ശേഖരങ്ങളിൽപ്പെട്ടൊരു നിധിയാണ് സബർ. ലാ യുഅതീഹില്ലാഹു ഇല്ലാ ലിഅബ്ദിൻ കരീമിൻ ഇൻദഹു, ആ നിധി അല്ലാഹു തആല അല്ലാഹുവിന്റെ അടുത്ത് മാന്യനായിട്ടുള്ള നല്ല വ്യക്തിക്കല്ലാതെ അള്ളാഹു ആ നിധി കൊടുക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതൊരു നിധിയാണ്, ഒരു കെൻസാണ് അത്. ആ കെൻസ് അള്ളാഹു ആർക്കാണ് കൊടുക്കുക? ഇല്ല അലി അബ്ദിൻ കരീമിൻ ഇൻദഹു, അള്ളാഹുവിന്റെ അടുത്ത് കരീമായിട്ടുള്ള, മാന്യനായിട്ടുള്ള നല്ല മനുഷ്യനാണ് അത് അള്ളാഹു തആല കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ക്ഷമ എന്ന് പറഞ്ഞാൽ അള്ളാഹു അങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അള്ളാഹു തആല നമ്മെല്ലാം ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മനസ്സുകൊണ്ടും അതുപോലെ തന്നെ മറ്റു അവയവങ്ങൾ കൊണ്ടും എന്തൊക്കെയുണ്ട് ക്ഷമയുടെ ഭാഗങ്ങൾ, അതെല്ലാം ജീവിതത്തിൽ പകർത്തി നന്മ ചെയ്യാനും അതുപോലെ തന്നെ തിന്മയിൽ നിന്ന് മാറി നിൽക്കാനും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഖദറിൽ ക്ഷമിക്കാനുള്ള കഴിവ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.